അങ്ങനത്തെ മാതാവിത കിടക്കുന്ന ഈ മാതാവിന് നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനേ എന്ന് ഒരു മകൻ മാതാവിന് വേണ്ടിയോ പിതാവിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മറിച്ച് മുസ്ലിയാര് പ്രാർത്ഥിക്കുന്നു എന്താണെന്നറിയോ, അല്ലാഹു മാഫിർ ലഹു, പഠിച്ചവനെ അയ്യോ പുറത്തു കൊടുത്തേക്ക്, മാഫിർ ലഹു ഈ മാഫ് ചെയ്ത് കൊടുത്തേക്ക്, വാപ്പ് അൻഹു നീ വിടുതി ചെയ്ത് കൊടുത്തേക്ക് പഠിച്ചവനെ. ഏതിനാ മൊലിയാര് പ്രത്യേകം പറയാ, പഠിച്ചവനെ ഇതിന് എനിക്ക് തോനക്കായിട്ടും അതുകൊണ്ട് ഇതിന് തോന പുറത്തു കൊടുക്കുന്നോ എന്തെന്നാ പറയാ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളപ്പുറത്തൊരു ഒരു കാക്ക പറഞ്ഞു, ഒരു വിശ്വാസനാണ് ഇല്ല സുഖമല്ല, മൂപ്പരിങ്ങൾ ദിവസം പഠിച്ചവനെ എന്റെ മമ്മതിനി പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. കുഞ്ഞാലം കുട്ടിക്ക് ഇങ്ങി പൊറുക്കണ്ട, എന്നാലും വേണ്ടിയില്ല പുറത്തോട് പുറത്തോട്, പഠിച്ചവന് വലിയ തിരക്കുള്ള മാതിരി. ഇതുപോലല്ലേ ഈ മൊല്ലാക്കൾക്ക് പറയാൻ പറ്റൂ, മൊല്ലിയാർക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒന്നിന് മാത്രം പ്രസ് ചെയ്തുകൊണ്ട് പഠിച്ചവനോട് പറയുന്ന സ്വഭാവം ഉണ്ടാവില്ല, കാരണം ഒരുപാട് നിസ്കരിക്കുന്നതാണ്. അപ്പോൾ ഈ മയ്യിത്ത് നിസ്കരിക്കാൻ സ്വന്തം സന്താനങ്ങളെ വാർത്തെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ജനാസ കുളിപ്പിക്കുന്നയുടെ മുതൽക്ക് എവിടെല്ലാം ഇപ്പം വിധേയത്ത് കടന്നുകൂടിയെന്നറിയോ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോണില്ല. വിധേയത്ത് കടന്നുകൂടിയ കോല ഞാൻ പറയുന്നത് കുളിപ്പി ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അടുപ്പത്ത് വെള്ളം വെക്കും, ചൂടുവെള്ളം വേണം കുളിപ്പിക്കാൻ. ഇവിടെയൊക്കെ അതുണ്ടോന്ന് എനിക്കറിയില്ല, ആ ചൂടുവെള്ളം വേണം കുളിപ്പിക്കാൻ. എന്നിട്ട് എന്താ രസം എന്നറിയങ്ങള്, ഇവന് ചൂടുവെള്ളം കൊണ്ടേ വാപ്പാനെ കുളിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മയ്യത്തിക്കാൻ നിന്നിട്ട് പടച്ചവനെ തണുത്ത വെള്ളം കൊണ്ട് ഈ മയ്യത്തിനെ നീ കുളിപ്പിക്കറഹ്മാനെ, മഞ്ഞു വെള്ളം കൊണ്ട് കുളിപ്പിക്കണമേ തമ്പുരാനെ, തണുപ്പ് വെള്ളം കൊണ്ട് കുളിപ്പിക്കണമേ തമ്പുരാനെ. ഇപ്പൊ കുളിക്കാൻ നല്ല തണുപ്പ് വെള്ളമാണ് മഞ്ഞ വെള്ളാന്നൊക്കെ ഓൻ അറിയാം, എന്നാലും ചൂടാക്കിയിട്ടേ ഓൻ കുളിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാലും ഒരു വിധേയത്ത് ചെയ്യുന്നർത്ഥം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അറിയുന്ന ആളോട് നിങ്ങൾ കിതാബൂതി ആളുകളാണ് ചോദിച്ചു നോക്കി. ഏറ്റവും നല്ലത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നത് തന്നെ എന്താണെന്നറിയോ, ഏറ്റവും നല്ലത് കടലിലെ വെള്ള എന്നാ, പിന്നെ തണുപ്പ് വെള്ളാണ്, പിന്നെ കോടി അല്ലെങ്കിൽ മടങ്ങി വിഷമിച്ച് കിടക്കുന്നു കുറെ കാലായി കൈ ഇങ്ങനെ വളഞ്ഞിട്ടാണ് അത് നേരുന്നില്ല, അങ്ങനെ അത്യാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഈ ചൂടുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന. അപ്പോ നമ്മൾ അനുകരണത്തിന്റെ കോലാണിത്, തക്ലീദിന്റെ കോലം. ഏതോരു മലയാളി ഉണ്ടാവും പലിശക്കാരനെ കൂടിക്കിടക്കുന്ന, കയ്യും കാലും കൂടിക്കിടക്കുന്നുണ്ടാവും, വലിയാർ പറഞ്ഞിട്ടുണ്ടാവും അത്ര വെള്ളം ചൂടാക്കിക്കാളിടാ, വെള്ളം ചൂടാക്കി അങ്ങേപ്പുറത്തൊരു പാവപ്പെട്ടോ മരിച്ചപ്പോൾ ചിന്തിക്കുന്നു. നമ്മൾ ആചാര കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കാനല്ല വലിയ പറഞ്ഞ്, അപ്പൊ അതാണ് നല്ലത്. എന്റെ ബാപ്പി അങ്ങനെ നടന്നോട്ടെ, എന്റെ ബാപ്പാക്ക് എന്താ കൊല കുറവാ, പാപ്പാക്കും ഇതാ തക്കലീദിന്റെ കോലാണ്. സത്യത്തില് മരിച്ചതിന് ശേഷമുള്ള യാതൊരു കാര്യവും നമ്മൾ ഇതിക്കില്ല, നല്ല ചെയ്യണോ ചീത്ത ചെയ്യണോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാള്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മോളെ ഉസ്മാൻ നബി അപ്പാന്റെ ഭാര്യനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് നബി പറഞ്ഞ് താളി തേച്ചാള് തലയിൽ, എന്നിട്ട് മുഖി മുടി ചീകി വെച്ചാളിന്ന്. ഏതെങ്കിലും മയ്യത്തിന്റെ തല ആരെങ്കിലും താളി വെക്കലുണ്ടോ, ചീകി വെക്കലുണ്ടോ, തീർന്നില്ലേന്ന്. പിന്നെ ആര് കാണാനാണിത്, അങ്ങനെ കിടന്നോട്ടെ അല്ലേ വിചാരിക്കല്, സുന്നത്തായങ്ങായിമാരെ സുന്നത്ത് എന്ന് പറഞ്ഞ അതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, മരണപ്പെട്ട് ആ ശേഷക്രിയകളെല്ലാം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ചെയ്ത് കബറിൽ അങ്ങോട്ട് കൊണ്ടുവെക്കുന്നതോടുകൂടി ഈ ലോകത്തോടുകൂടി ഇല്ല സർവവും അവൻ അവസാനിച്ചു. പിന്നെ അവൻ കബറിലേക്ക് പ്രവേശിച്ചു, അവിടെയുള്ള സ്ഥിതി എന്താണ് അറിയില്ല. ഈ സ്ഥിതി ഓർക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്ത മഹാന്മാരായ സഹാബികൾ, അല്ലാഹുവിന്റെ റസൂല് ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ച അശറത്തുൽ മുബശ്ശറിൽ മൂന്നാമത്തെ വ്യക്തിയായിട്ട് തന്നെയാ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു. ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ആ നരച്ച തടിയിലൂടെ കണ്ണുനീരിറ്റീറ്റി ഭൂമിയിൽ വീഴാറുണ്ടായിരുന്നു എന്ന് സഹാബ കിറാം പറയുന്നു. ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ ചോദിച്ചു, അതല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഖബറിനെ സംബന്ധിച്ച് പറയുമ്പോൾ കബറിനടുക്കൽ കൂടെ നടന്നു പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ വ്യവരാതിപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോഴ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, കബറില് മഹ്ശറിയില് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകും, പ്രവാചകന്മാര് മുഴുവനും ഉണ്ടാകും, നിങ്ങളെല്ലാവരും ഉണ്ടാകും, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉണ്ടാകും. അവിടെ നിന്ന് എനിക്ക് അന്യോന്യം നോക്കാൻ സാധിക്കും. അതേ പ്രകാരം ഒരുവേള ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും ആളുകൾ ഉണ്ടാകും, സ്വർഗത്തിലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാകും, മോമിനുകളായ ആളുകൾ മുഴുവനും ഉണ്ടാകും. അതേസമയത്ത് ഖബർ എന്ന് പറഞ്ഞാൽ ആ ഖബറിൽ ഞാനല്ലാതെ മറ്റാരുമില്ല, ആരും എനിക്ക് തുണയില്ല, ആരും എനിക്ക് സഹായത്തിനില്ല, എനിക്ക് നീങ്ങിക്കിടക്കാൻ കഴിയില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല. ആ സ്ഥിതി ഓർക്കുമ്പോൾ, കബറിലുള്ള ഏകാന്തത ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോവുകയാണ്. എന്റെ ശരീരത്തിന് എന്റെ ഹൃദയത്തിന് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ആർക്കെങ്കിലും ഇതിന് നോടാൻ കഴിയുമോ? ഇല്ല, ആർക്കിതിന് നോടി രക്ഷപ്പെടാൻ കഴിയില്ല. അതും അല്ല പറഞ്ഞു, പറയുക, ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു, നിങ്ങൾ അകന്നോടിക്കൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, ഫയിന്നഹു മുലാഖീകും, അത് നിങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. പിന്നീട് രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. അതെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, രഹസ്യമറിയുന്ന പരസ്യമറിയുന്ന ഒരു റബ്ബിലേക്ക് നിങ്ങളെ മടക്കപ്പെടും ഈ ജീവിതത്തിന് ശേഷം. അതെ, ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. കബറിൽ നിങ്ങളും ഞാനും കിടക്കേണ്ടി വരും. ലോകത്താർക്കും കിടക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല, നിങ്ങള് മുത്താജി കഥയിൽ കേട്ട് കാണും ചിലപ്പോൾ, ഇമാമ കഥയിൽ എന്തെന്നറിയാമോ? അലിബിൻ അബി താലിബിനെ കബറിൽ മറവ് ചെയ്തിട്ടില്ല എന്ന്. അലിബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ കബർ ഇപ്പോഴും കൂഫയിലുണ്ട്. അതെ, ഞാനങ്ങനെ ചെറുപ്പത്തിലൊരു കഥ കേട്ടിട്ടുണ്ട്, എന്റെ ഉമ്മ പറഞ്ഞു തന്നതാണ്. പിന്നെ ഞാൻ പലരോടും ചോദിച്ചപ്പം പലരും ആ കഥ കേട്ടിട്ടുണ്ട് എന്നാ. എന്താണെന്നറിയോ? അലിബിൻ അബി താലിബിനെ മറവ് ചെയ്തിട്ടില്ല. അലിയും അബി താലിബിന്റെ പോലീസ് എങ്ങനെ പറയുന്ന കൂട്ടത്തില് ഒരവസരം പാലുമായി വരുമ്പോൾ അലിബിൻ അബി താലിബിൻ റളിയല്ലാഹുവിനോട് പാല് ഭൂമിയിൽ തൂയിപ്പോയപ്പോഴ് പാല് ഭൂമിയിൽ വീണപ്പോഴേക്ക് പാല് ഭൂമി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു, വറ്റിപ്പോയി എന്നർത്ഥം. പാല് ഭൂമിനോട് പറഞ്ഞു, പാല് നമ്മളെ പാലും കൊണ്ട് താന്ന് പറഞ്ഞു, തന്നില്ല, ചവിട്ടി ഭൂമിനെ, ഞാൻ ഇപ്പം പിളർക്കും അല്ലേ വേൻ തന്നോന്ന് പറഞ്ഞു. അപ്പം ഭൂമി പറഞ്ഞ്, എന്നാൽ ഈ എന്റെ വയറ്റിലേക്ക് തന്നെ വരൂലേ, ഇല്ല ഭൂമിക്കൊട്ട് അരിയുമില്ല, അരിക്കൊട്ട് ഭൂമിയില്ല എന്ന് പറഞ്ഞാ ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നില്ലടാ, എന്റെ പാല് തന്നാളി എന്ന് പറഞ്ഞു, പാല് തിരിച്ചു വാങ്ങി പോന്നാ. അതുകൊണ്ട് അലിബിൻ അബി താലിബിനെ റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അൻഹുമയോട് ഏൽപ്പിച്ചതായിരുന്നു, നിങ്ങൾ കഫൻ ചെയ്തൊരു സ്ഥലത്ത് കൊണ്ടുവെക്കണം, നിങ്ങൾ തിരിച്ചു പോരണം, തിരിച്ചു പോരുമ്പോ മടങ്ങി നോക്കരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ചെയ്തു. കുറെ അങ്ങോട്ട് എത്തിയപ്പോ ഒരാൾ മടങ്ങി നോക്കിയപ്പോ ഇങ്ങനെ പൊന്തി പോകുന്നുണ്ട് എന്നാ. ആള് മടങ്ങി നോക്കിയപ്പോ പിന്നെ അവിടെ നിന്ന് പോയി എന്നൊക്കെയാണ് കഥ എന്ന് പറഞ്ഞാൽ അതും സത്യത്തിനതല്ല, അത് ഉമ്മാമക്കഥയാണ്, യാതൊരു അർഹവുമില്ല. ഒരൊറ്റ മനുഷ്യനും മണ്ണിന്റെ ഉള്ളിലേക്ക് അതല്ല എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് അദൃശ്യമായ മറ്റൊരു ഭാഗത്തേക്ക് പോകാതെ പറ്റില്ല. കപ്പലിൽ നിന്നാണ് മരിക്കുന്നതെങ്കിൽ അവനെ കടലിൽ താഴ്ത്തും. അതെ, അവനും ഒരവസരത്തിൽ ഭൂമിയുടെ മുകൾ ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തെ കണ്ടുപോകുന്നു. നിങ്ങളും ഞാനും പോകേണ്ടി വരും. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, വരിക്കല്ലുകളുടെ മുമ്പില് അടിയില് നമ്മുടെ സഹോദരനെ വെച്ച് വരിക്കല്ലുകൾ എങ്ങനെ ഇട്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? സഹോദരിമാരെ നിങ്ങൾ ഓർത്തു നോക്ക്, സഹോദരന്മാരെ നിങ്ങൾ ഓർത്തു നോക്ക്. ആയിരം ആയിരം ഉമ്മ വെച്ച തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് ആയിരം ആയിരം പ്രാവശ്യം തന്റെ വികാരങ്ങൾക്ക് വിധേയമാക്കിയ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് എന്നർത്ഥം ഒതുങ്ങുന്ന അർത്ഥമുള്ള ആ വാക്കുകളിൽ ഉച്ചരിച്ച് മൂന്ന് പിടി മണ്ണ് വാരി എറിഞ്ഞ് തിരിച്ചു പോന്നതല്ലേ? പിന്നീട് ചിന്തിക്കാറില്ല ആ വാപ്പയെ സംബന്ധിച്ച്, ആ ഭാര്യയെ സംബന്ധിച്ച്. അതെ, മകൻ ചിന്തിക്കാറില്ല വാപ്പയെ സംബന്ധിച്ച്. മകൻ ഇവിടെ വെച്ച് കരഞ്ഞിരുന്നു ഉമ്മ മരിച്ചപ്പോഴ്,
അതെ, ബാപ്പ മരിച്ചപ്പോൾ മകൻ കരഞ്ഞിരുന്നു, ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവ് കരഞ്ഞിരുന്നു, ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യയും കരഞ്ഞിരുന്നു. എന്തായിരുന്നു കരഞ്ഞിരുന്നതെന്നറിയാവോ? എനിക്കിനി ആരുണ്ട് ഭർത്താവനെ, എനിക്കിനി ആരുണ്ട്? എന്റെ ബാപ്പ മരിച്ച്, ഇതുവരെ എന്തെങ്കിലും എനിക്ക് വന്ന് ചോദിക്കാൻ ഒരാളുണ്ടായി, ഇനി എനിക്ക് ആരുണ്ട്? ഈ കുട്ടികളെ നോക്കാൻ ആരുണ്ട് പഠിച്ചവനെ? ഇതല്ലേ കരഞ്ഞിരുന്നത്? സ്വാർത്ഥത, സ്വാർത്ഥത, സ്വാർത്ഥമൂർത്തിയാണ് മനുഷ്യൻ. ചിന്തിക്കുക നിങ്ങള്, മരണപ്പെട്ടിരിക്കുന്ന ഭർത്താവിന് ഇനി ആരുണ്ട്? ഈ കുഞ്ഞുങ്ങളെയും എന്നെയും രക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ച് പലപ്പോഴും പടച്ചതമ്പുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാൻ കഴിയാതെ, സൂക്ഷ്മമായി പാലിക്കാൻ കഴിയാതെയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയത്. ആ ഭർത്താവിന് കബറിൽ നീ സമാധാനം നൽകണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ഭാര്യമാരുണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ട പിതാവിന് നീ പൊറുത്തു കൊടുക്കണമേ തമ്പുരാനെ, ആ കബറിൽ നീ ചാരമാക്കി കൊടുക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ടായിരിക്കും. ഇല്ല, ആരുമാരും പ്രാർത്ഥി പറയാറില്ല. പഠിച്ചവൻ ഇനി എനിക്ക് ആരുണ്ട്? എന്റെ സൗകര്യത്തിന് ആരുണ്ട്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഇമ്മ കഞ്ഞി വെച്ച് വെക്കുമായിരുന്നു, ഭക്ഷണം പാകം ചെയ്ത് അമ്മ സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇനി ആരുണ്ട് പഠിച്ചവനെ എനിക്ക് അങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ? ഏത് പാതിരാ സമയത്ത് വന്ന് ഞാൻ വിളിച്ചാലും എന്റെ ഉമ്മ ആ സമയത്ത് ഞെട്ടി ഉണർന്ന് എനിക്ക് വേണ്ട വിഭവങ്ങൾ ഒരുക്കി തരുമായിരുന്നു. ആ ഉമ്മ മരിച്ചുപോയി. അതെ, ഓനെ വിഭവം കിട്ടുന്നില്ല, അവന് ഭക്ഷണം ഒരുക്കി വെക്കുന്നില്ല, അവനെ സ്വാന്തനപ്പെടുത്തുന്ന വാക്ക് പറയാൻ ആളില്ല. അതാണ് അവന്റെ വേവലാതി. ഉമ്മ പോയെന്നതല്ല, ഉമ്മ പോയിട്ട് ആ ഉമ്മാക്ക് കവറിലെന്ത് അനുഭവം ഉണ്ടെന്നുള്ളതല്ല ചിന്തിക്കുന്നത്. അതെല്ലാം ആ സ്വാർത്ഥത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മ എന്തോ ആവട്ടെ, എന്റെ ഒരു നഷ്ടപ്പെട്ടു എന്നുള്ള ഖേദം, അതല്ലേ പറയല്. ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ നെഞ്ചിലടിച്ച് കരഞ്ഞത് എന്തിനായിരുന്നു? ഭർത്താവിന് പരലോകമോക്ഷത്തിന് വേണ്ടിയായിരുന്നില്ല, ഭർത്താവിന്റെ സ്ഥിതി ഓർത്തുകൊണ്ടായിരുന്നില്ല. ഭർത്താവ് പോയപ്പോ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ രക്ഷിക്കും, എന്റെ കുഞ്ഞുങ്ങൾ അനാഥയായി എന്നോർത്തുകൊണ്ടല്ല ആയിരുന്നില്ലേ അങ്ങനെ കരഞ്ഞിരുന്നത്? അത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പണ്ടൊരു കബറിന്റെ മുകളിൽ എഴുതപ്പെട്ടതായിട്ട് കാണാൻ കഴിഞ്ഞു. എന്താണ് എന്തിന്?
ി ബീജം വാത്തി കബിരി കന്നാരി ബീലം ജൈരി പുനി ദിൽമീറാസു യക്തസിമൂനമാലി പമായ ഇരൂര അഞ്ചരുദുയൂനി.
അതായത് ഒരു കബറിന് മുകളിൽ എഴുതപ്പെട്ടതായിട്ട് കണ്ടുനാ എന്ത്? തമുറാക്കാരി ബീജം വാത്തി കബിരി, എന്റെ അടുത്ത കുടുംബങ്ങളെല്ലാം എന്റെ കബറിന്റെ അടുക്കൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്റെ അടുത്ത കുടുംബങ്ങള്, എന്റെ മകനും എന്റെ മരുമകനും എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനും ആരുമാരും എന്നെ അറിയാത്ത പോലെ വാപ്പാന്റെ കബറിന്റെ അടുക്കൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു സലാം ചെല്ലാൻ സന്മനസ്സില്ല വാപ്പാക്ക്. ചിന്തിച്ചു നോക്കൂ, അസ്സലാമു അലൈക യാബി എന്ന് ചെല്ലാൻ മകന് മനസ്സില്ല. മുഹബ്ബത്ത് ദുനിയാവില, എന്നിട്ട് വാപ്പാന്റെ മുതലേ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞോ?
ഇല്ല,
ആ വാപ്പ മരിച്ചിട്ട് ആ മൂന്നാം ദിവസം നമുക്കൊന്ന് കൂടണ്ടേ? ഇന്ന് എന്നെ വേണ്ട എന്നാ? എന്നാ പിന്നെ ഏയിനായിക്കോട്ടെ, ഏയിന് കൂടി. എന്നിട്ട് എന്താ അവിടെ പറയാനുള്ളത്? അല്ല, കാര്യപ്പെട്ട ഒരാളാ വിളിച്ചിട്ട് അത് സദസ് കൊണ്ടുവരുത്തിയിട്ടുണ്ടാവും. മുപ്പര് പറയാണ് എന്തല്ലക്കാപ്പ ചെയ്യണ്ടത് എന്നാണ് ഒരു ഭാഗം ചെയ്യുന്നത്. ഒരു ഭാഗം ചെയ്യാൻ വന്നു നിൽക്കുക, വന്നാൽ എത്ര ആണാളുള്ളത് എത്ര പെണ്ണാളുള്ളത്, കുടിയാ വീട് ആർക്കാ കൊടുക്കുന്നത്, അതാ ചിന്ത. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഇസ്ലാമികമായിട്ട് സ്വത്ത് വരികയാണെങ്കിൽ ഈ മയ്യത്തിന് എത്ര കടണ്ട് നോക്കണം. ആ മയ്യത്തിന് കടം കഴിച്ച് ബാക്കി സ്വത്തെ ഭാഗിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്ന കാര്യാ. എന്നിട്ട് അത് ചിന്തിക്കണ്ടാരെങ്കിലും ഇല്ലേ? അതൊന്നും ആരും ചിന്തിക്കലില്ല. അത് ഒക്കെ ഒരു വൈത്തെടുത്ത് നമ്മളെ ബൈക്ക് അങ്ങോട്ട് പോകാന്നല്ലാതെ അതിനെ സംബന്ധിച്ച് ഏത് ബാപ്പാന്റെ കടോ അല്ലെ അമ്മാന്റെ കടോ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്ന സ്വഭാവം തന്നെ അല്ല. ഓലെന്തോ ആവട്ടെ, ഇവനിപ്പോ കാര്യമായിട്ട് ആവശ്യപ്പെന്താ? ഇത് വല്ലതും കിട്ടണം, എന്നിട്ട് ദൂർത്തടിക്കണം, അല്ലെങ്കിൽ ഓ മുതലാളി ആവണം, അതാണ് അവന്റെ ചിന്ത. അതേ സമയത്ത് വാപ്പ എങ്ങോട്ട് എന്ത് എന്നുള്ള കാര്യം ഓർക്കാറേയില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, മരണപ്പെട്ടു പോയാൽ ഇവിടെ നിന്നൊന്നും നിങ്ങൾ ആശിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി സലാം ചെല്ലാൻ പോലും നിങ്ങളുടെ സഹോദരന് സഹോദരിക്ക് നിങ്ങളുടെ വാപ്പാക്ക് ഉമ്മാക്ക് സമയമുണ്ടാവില്ല. കാരണം അവർ ദുന്യാവില. ആ മരിച്ച വാപ്പ സഹോദരിക്ക് വേണ്ടി ഒരു സലാം ചെല്ലാൻ, ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഉമ്മാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഏത് മക്കൾക്കാ കഴിയ? സമയമല്ല. അല്ലാഹു തആല വളരെ നിർബന്ധമായ പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്, പടച്ചോനെ ഞാൻ ചെറിയതായ സമയത്ത് എന്നോട് എന്തുമാത്രം കൃപയാണോ എന്റെ ഉമ്മ കാണിച്ചിരുന്നത്, എന്റെ വാപ്പ കാണിച്ചിരുന്നത്, അതുപോലെ വാപ്പാക്ക് ഈ പുറത്തു കൊടുക്കണേ, റഹമത്ത് ചെയ്യണേ റബ്ബേന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കലുണ്ട് ആരെങ്കിലും? ഇല്ല. പ്രാർത്ഥിക്കാനും ഉപ്പര് വേറെ ആരെ ഏൽപ്പിക്കലാ, കാരണം ആ സമയം നിൽക്കാൻ കഴിയില്ല. മല്ലാക്ക് ഞങ്ങൾ ജാസിനോദിക്കാറ് ഉമ്മാന്റെ ആണ്ടാ നാളെ ഏൽപ്പിച്ചു മറ്റേ ആളെ, രണ്ടുറുപ്പിയും കൊടുത്ത്, കാരണം ഉപ്പർക്ക് സമയമില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി, മനസ്സിലായ? അതുകൊണ്ട് ഈ കബറിലേക്ക് പോകുമ്പോഴ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ കാര്യം വളരെ അപ്പാണ്. ആ കബർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റൊരു സ്ഥലം നേരിടേണ്ടതുണ്ട്. ഏതാന്നറിയോ? ഇന്നല്ല, ഹിസാബ്. ഹിസാബ് അതോർക്കുമ്പോഴാണ് മനുഷ്യർ മുഴുവനും ഞെട്ടി വറച്ചത്, സത്യവിശ്വാസികൾ പരവശരായത്, ഉരുക്ക് മനുഷ്യർ ഐസായി മാറിയത് ആ പരലോകം ഓർക്കുമ്പോഴാണ്, ആ ഹിസാബ് ഓർക്കുമ്പോഴാണ്.
എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ, ലൈത്തനി കുന്തു സബിയ ഞാൻ എന്നുവെന്നും കുട്ടിയായിരുന്നുവെങ്കിൽ, ലൈത്തനി കുന്തു ഹശീഷ ഇല്ല ഞാൻ മനുഷ്യനല്ലാത്ത ഈ പുല്ലുകളായി മാറിയിരുന്നുവെങ്കിൽ, ലൈത്തനി ബഹുമൂനിയ അല്ല ഞാൻ മൃഗങ്ങളെപ്പോലെ കീർത്തനയില്ലാത്തൊരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു റബ്ബേ, നാളെ പരലോകത്ത് ഞാൻ സമാധാനം പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് പറയാൻ മാത്രം ബഹുമാനപ്പെട്ട അരിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പാകപ്പെടുത്തിയിരുന്നത്. സത്യത്തിൽ ആ പരലോക വിശ്വാസമായിരുന്നുവെങ്കിൽ ഇന്ന് പരലോകത്തിനെ പറ്റി നമുക്ക് എന്തൊരു ധൈര്യമാണ് നിങ്ങൾ ചിന്തിച്ചത്? ആ വരുമ്പം വരട്ടെ, വന്നാ കാണാന്നല്ലേ. എന്തായാലും അർത്ഥം എന്നറിയോ? നമ്മുടെ പരലോക വിശ്വാസം നാവുകൊണ്ടാണ്, മനസ്സുകൊണ്ടല്ല. അതെ, മനസ്സുകൊണ്ടാണ് ആവണം വിശ്വാസം, നാവുകൊണ്ടല്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, ചില ആളുകൾ പറയും ഞങ്ങൾ അല്ലാഹു വിശ്വസിച്ചു, ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിച്ചു എന്ന്. സത്യത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും അവർ വഞ്ചിക്കുകയാണ്. സത്യത്തിൽ അവരവരുടെ ആത്മാക്കളെ മാത്രമാകുന്നു വഞ്ചിക്കുന്നത്. അത് അവരറിയുന്നില്ല, ഞാൻ ആരെയാണ് ഈ അപകടപ്പെടുത്തുന്നതെന്ന് അവരറിയുന്നില്ല. ആ പരലോക വിശ്വാസേ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉദാഹരണമായിട്ട് സഹോദരിമാരെ സംബന്ധിച്ച് ചിന്തിച്ചാല് അടുത്ത വർഷത്ത് ഞാനിവിടെ ഉണ്ടാവുമല്ലേ എന്ന് ആർക്കും അറിയാവോ? ഇല്ല. വെറുവരെ നിങ്ങൾ പോയി തപ്പി നോക്കി, ആറ് മാസം കത്തിക്കാനുള്ള വിറക് ഉണ്ടാവില്ലേ വെറുവരയില്? എന്തിനാ ഇത് സംഭരിച്ചു വെച്ചത്? നിങ്ങൾക്ക് ആർക്കും അറിയാവോ അടുത്ത വർഷത്തിലേക്ക് ഉണ്ടാവും? ഇല്ല. എന്നിട്ട് ആ സംശയാസ്പദമായ ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു വിറക്. എങ്കിൽ സംശയമില്ലാത്ത പരലോകത്തിന് വേണ്ടി എന്തൊരുക്കി വെച്ചിരിക്കുന്നു? ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അതോർക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ നിർബന്ധിതരായിത്തീരുന്നത്. ജീവിതത്തിലുള്ള മുഴുവൻ അഹങ്കാരത്തെയും ഒഴിവാക്കാൻ, ജീവിതത്തിലുള്ള മുഴുവൻ ധിക്കാരങ്ങളെയും ഒഴിവാക്കാൻ ആ പരലോകം ഓർക്കുമ്പോഴാണ് നാം നിർബന്ധിതരാകുന്നത്. പണ്ട് പരലോകം പറഞ്ഞത് നമ്മൾ കേൾക്കാറുണ്ട്, എപ്പോഴാണെന്നറിയാമോ? വെള്ളിയാഴ്ച ജുമാന് ശേഷം വലിയാര് ആദ്യം ഒരു പരലോകം പറയും. എന്തിനാണ് പറയുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം എനിക്കൊരു കുട്ടിയെ കെട്ടിക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം കേട്ടോ ഈ പരലോകം ഓർത്തുകൊണ്ട് എന്ന് പറയാനാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുന്ന മനുഷ്യൻ 10 പൈസ എടുത്ത് ഭരിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്താ പോകാട്ടോ എന്ന് പറഞ്ഞു പോവും. അത്രേ ആ പരലോകത്തിനോ മനസ്സിലാക്കിയിട്ടുള്ളൂ, അത്രേ ആ പരലോകത്തിനെ പറച്ചില്ലയുമോ വില കാണുന്നുള്ളൂ. അല്ലാമായിക്കമൽ പറഞ്ഞ പോലെ ബംഗാളികളുണ്ട് കേൾക്കാൻ, എന്നാൽ അതിൻ പിന്നീട് ഇക്ബാലിന്റെ വരികളുടെ മലയാള പരിഭാഷയാണത്. അതായത് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കാറുണ്ട്, പക്ഷേ അതിന്റെ പിന്നിൽ മസ്ജിദിൽ നബവിയുടെ മുകളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിരുന്ന ബിലാൽ മുഅദ്ദിന്റെ ബാങ്കിന്റെ പിന്നിലുണ്ടായിരുന്ന ആത്മീയ ചൈതന്യം ബാങ്കിന്റെ പിന്നിലില്ല. അതെ, അസ്സലാത്തു ഖൈറു മിനന്നൂം എന്ന് പറയുന്ന ആ മുഅദ്ദിൻ തന്നെ ബക്രിക്കാൻ മറ്റാരുമില്ലായെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ടാകാറുണ്ട്. എന്തിനാണ് ഈ ബാങ്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവന് ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നിസ്കരിക്കുന്നത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ്. പല മുക്രിമാരെയും ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനു ശേഷം പിന്നെ നിസ്കരിക്കാതെ നടക്കുന്നവരായി തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്നു അവൻ ബാങ്ക് കൊടുത്തിരുന്നത്? ശമ്പളത്തിന്. മാതിരാ ബിലാൽ മാതിൻ ബാങ്ക് കൊടുത്ത പോലെയല്ല. അതേപ്രകാരം പലരും പ്രസംഗിക്കുന്ന ഉണ്ടായി കാണാം പരലോകത്തെ സംബന്ധിച്ച്. എന്തിനായിരുന്നു അത്? പിരിവിന് വേണ്ടി. എന്തായി പിരിവ്? മദ്രസക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസന്റെ കുളം കെട്ടിക്കാൻ വേണ്ടി, പള്ളിക്കൊരു മൂത്രക്കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടി, പലതിനു വേണ്ടിയായിരുന്നു പല രോഗം പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ബോധമുണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല, അതുകൊണ്ട് ബോധവും ഉണ്ടായിട്ടില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ബോധമുണ്ടായില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. നാം എന്തായിരുന്നാലും ആ മരണത്തിന്റെ വായിലേക്ക് മറഞ്ഞു വീഴും, പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സത്യമല്ല. എന്നിട്ട് നാളെ പരലോകത്ത് നാം ഹാജരാക്കപ്പെടും. ഹാജരാക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ തുലനം ചെയ്യുന്നു അന്യോന്യം. ആരുടെയെങ്കിലും ഗുണത്തിന്റെ ദുരാത ഗണം തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. ആരുടെയെങ്കിലും ഗുണത്തിന്റെ ദുരാത ഗണം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സങ്കേതം നരകമാകുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞെട്ടിവിറയ്ക്കുന്നു ധീരരായ മുജാഹിദുകൾ അഥവാ ധീരരായ വിശ്വാസികൾ. അതെ, അതോർക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്ന് ഒരാള് ചോദിച്ചു, ഉത്തമനായ ഉമറേ, ഞാനിതാ നിന്നോടൊരു വ്യപരാതി പറയുന്നു. എന്താണെന്നറിയാമോ? എന്റെ പെൺകുട്ടികൾക്ക്, പെൺകുട്ടികളുടെ ഉമ്മാക്കും ഉടുക്കാൻ തുണിയില്ല. അതുകൊണ്ട് അവർക്ക് ഉടുക്കാൻ തുണി കൊടുക്കണേ. അള്ളാഹുവിനോട് സത്യം ചെയ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു ഉമറേ, നീ അത് ചെയ്യണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഇസ്ലാമിക രാജ്യം ഒന്നായിട്ട് അടക്കി വരിക്കുന്ന ഖലീഫയാണ്. എങ്കിലും കൈക്കിൽ ഒരു തുണ്ട് തുണിയില്ല. ഇതാലമ്മൽപമഹ, ഞാനത് ചെയ്തില്ലെങ്കിലും നീ അടങ്ങണം കേട്ടോ, ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോ ആ അറാബി പറയുന്നു, അറാബിയായ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യനാണ്, എന്നാലേ അബഹസേ ഉമർബിൻ ഖത്താബേ ഞാൻ പോട്ടെ. ഉമർബിൻ ഖത്താബ് വീണ്ടും പറയുന്നു, ഇതാ ദഹബത്ത ഫമഹ, ഈ പോയാലും നീ ക്ഷമിക്കണം കേട്ടോ, ഉമറിന്റെ പേരിലൊന്നും വിചാരിക്കരുത്. ആ അറാബി തെരഞ്ഞെന്ന് പറയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തീർച്ചയായും എന്റെ സ്ഥിതിയെ സംബന്ധിച്ച് നിന്നോട് നാളെ പരലോകത്ത് വരുമ്പോൾ പടച്ചതമ്പുരാൻ ചോദ്യം ചെയ്യും കേട്ടോ. നീ ലോക ഈ രാജ്യത്തിൽ അടക്കി ഭരിക്കുന്ന ഖലീഫയാണ്, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒരുപക്ഷേ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എന്നിങ്ങനെ ആളുകൾ വേദിരിക്കുന്ന സമയത്ത് ഉമറെ നിന്നോട് നിന്റെ രക്ഷിതാവ് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ധീരരിൽ ധീരരായ ഒരു മനുഷ്യൻ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫബക്കാ ഉമർ ഫഹലാലിഹി ഖമീസുഹു, ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ് താൻ ധരിച്ചിരിക്കുന്ന കുപ്പായ മുരിയിട്ട് ആ അറാബിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പാട്ട് പാടിയതിനല്ല കേട്ടോ ഞാനിത് തരുന്നത്, പരലോകമെന്ന് പറയുന്ന ആ ലോകത്തെ സംബന്ധിച്ചോർക്കുമ്പോൾ, ഹിസാബിന്റെ ദിവസം ഓർക്കുമ്പോൾ എനിക്ക് ഒതുങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെയും സമാധാനത്തിന്റെയും ധീരതയുടെയും ഉരുക്കുകോട്ടയായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ നമുക്കിന്ന് 100 പ്രാവശ്യം പരലോകം പറഞ്ഞാൽ മനസ്സിന് യാതൊരു വിധത്തിലുള്ള ചരട ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് ഇത് രണ്ടിനെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ഇത് രണ്ടിനെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് ചിന്തിച്ചു നോക്കിയാൽ സത്യത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ തൂക്കം കുറവാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതെ, വിശ്വാസത്തിന് തൂക്കം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പരലോക വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഭൗതിക ജീവിതത്തിനെ നമുക്ക് കടിഞ്ഞാണിടാൻ സാധിക്കൂ എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഉദാഹരണം അള്ളാഹുവിന്റെ റസൂലിന്റെ അവസരത്തിൽ പറയേണ്ടായി, നാളെ പരലോകത്ത് മഹ്ശറയില് ആ സൂര്യൻ വളരെ അടുത്തുദിക്കുന്ന ആ സമയത്ത് അർശിന്റെ തണലിട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹു ഈ വിഭാഗം ആളുകളെ അവിടെ മാനിക്കും, ഏഴ് വിഭാഗം ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അതിലൊന്നാരാന്നറിയോ? അതിലൊന്ന് ഒരു യുവതി ആരുമാരുമില്ലാത്ത സമയത്ത് അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ സുമുഖിയും സുന്ദരിയുമായ ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരി, നല്ല തറവാട്ടുകാരി, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് അഥവാ അനാവശ്യം അനാശ്വാസമായ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായ ചെറുപ്പക്കാരൻ, സുഖിയും സുന്ദരിയുമായിരിക്കുന്ന ഒരു പെൺകുട്ടി അനാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ പടച്ചതമുരാനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ചെറുപ്പക്കാരൻ യുവാവ് അവന് നാളെ പരലോകത്ത് പടച്ചതമുരാൻ അരിശിന്റെ തണലിട്ട് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ആ അരിശിന്റെ തണല് അനന്തമായ കാലങ്ങൾ അവൻ ഉൾക്കൊള്ളാൻ ഏതാനും നിമിഷത്തെ പ്രവർത്തനങ്ങൾ മതിയെന്നോ? അല്ല, അങ്ങനെ സാധിക്കണമെങ്കിൽ അതൊരു സത്യവിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളില് ഒരു മനുഷ്യൻ ലോകത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കാര്യം, ഏറ്റവും അവൻ അഭിലഷിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം, അതെ, മനുഷ്യൻ ലോകത്ത് ആഗ്രഹിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം രണ്ട് ജനനേന്ദ്രിയങ്ങൾ ഒന്നിക്കലാകുന്നു എന്ന് ഒരു കവി പറയുകയുണ്ടായി. ആ കാര്യം ഏതാരോഗ്യമുള്ളവനും അഭിലഷിക്കുന്ന കാര്യം സുന്ദരിയായ ഒരു പെൺകുട്ടി ആരുമാരും അറിയാത്ത സ്ഥലത്ത് വെച്ച് ക്ഷണിച്ചപ്പോൾ അവൻ ഓർമ്മ വന്നു, ആരുമാരും ഇത് അറിയുന്നില്ല എങ്കിലും കേൾക്കുന്നില്ല എങ്കിലും കാണുന്നില്ല എങ്കിലും ഇതെല്ലാം കാണുന്ന ഇതെല്ലാം കേൾക്കുന്ന ലോകരക്ഷിതാവായ റബ്ബ് ഉറങ്ങിയിട്ടില്ല, അവന്റെ കണ്ണിൽ നിന്നും ഇത് മറഞ്ഞിട്ടില്ല, അവന്റെ കണ്ണിൽ നിന്നും മറയ്ക്കാൻ സാധ്യമല്ല, അവന്റെ അറിവിൽ നിന്നും മറയ്ക്കാൻ സാധ്യമല്ല. നാളെ പരലോകത്ത് സർവശക്തനായിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പില് ഞാനെത്തുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, ആ റബ്ബിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എന്തായിരിക്കും സമാധാനം പറയുക എന്നോർത്തുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്ന, അതാണ് പറഞ്ഞത് ഇനി തീർച്ചയായും ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, ആരും കാണൂലപ്പം എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല, ഞാൻ വിശക്കുന്ന പടച്ചവൻ ഉറങ്ങിയിട്ടില്ല, അവന്റെ ശ്രദ്ധയിൽ നിന്നും നാം മാറിയിട്ടില്ല, മാറാനും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ആ അനാശ്വാസ കാര്യത്തിൽ നിന്നും ഒഴിയുന്ന ആൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു അനശിന്റെ തണലിട്ട് കൊടുക്കും. കാരണം എന്താണെന്നറിയോ? അങ്ങനെയുള്ള വിശ്വാസിക്ക് ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്നാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, വലിയ രാജ്യത്തിനെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ അടക്കി ഭരിക്കുന്ന ആളുകൾക്ക് അവിടുത്തെ ആർമിയെ ഭരിക്കാൻ കഴിയുന്നു, അവിടുത്തെ മുഴുവൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിയുന്നുണ്ട്, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ശ്രദ്ധിക്കാൻ കഴിയുന്നു, അവിടുത്തെ ഭക്ഷ്യസ്ഥിതി ശ്രദ്ധിക്കാൻ കഴിയുന്നു, എല്ലാം കഴിയുന്നു. പക്ഷെ ഒന്ന് കഴിയുന്നില്ല, എന്താണെന്നറിയോ? അവനാന്റെ ശരീരത്തിനെ ഭരിക്കാൻ കഴിയുന്നില്ല. ആ ശരീരത്തെ സ്വന്തം ഭരിക്കാൻ കഴിയാതെ സാമ്രാജ്യത്വത്തിന്റെ ഉടമാവകാശികൾ എത്രയെണ്ണം കിരീടം മറഞ്ഞു വീണവരുണ്ട്, എത്രയാളുകൾ വഷളായവരുണ്ട്. അതെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സ്വന്തം ശരീരത്തിന് ഭരിക്കാൻ കഴിയില്ല അവർക്ക്. ആർക്കേത് ഭരിക്കാൻ കഴിയുള്ളൂ എന്നറിയോ? വിശ്വാസമുള്ള ആളുകൾ. അതെ, പരലോക വിശ്വാസികൾ നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അജരാക്കപ്പെടുമെന്നുള്ള വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ സ്വന്തം ശരീരത്തിന് മരിക്കാൻ കഴിയുള്ളൂ. ആ പേടിയാണ് മനുഷ്യനെ ഇവിടെ നയിക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തനിക്ക് കുത്തുകൊണ്ട് അബൂലൂലിയത്തിന്റെ കുത്തേറ്റ് കൊടൽമാലകൾ പുറത്തു വന്ന് തന്റെ വീട്ടിൽ എടുത്തു കിടത്തിയപ്പോൾ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്ന് കണ്ണുനീരിങ്ങനെ ഭൂമിയിൽ കൊഴുക്കിയിട്ട് ഭൂമിയിൽ ചളിയായി മാറി മറന്നു. തന്റെ മകൻ ചോദിച്ചതല്ലയോ പിതാവ്, എന്താണ് വ്യവലാതിപ്പെട്ട് കരയുന്നത്? വേദന കൊണ്ടാണോ? അല്ല അല്ല, എന്നെ പുനാരമോനെ, നിന്റെ പിതാവ് ഉമറിനെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്നുള്ള സ്ഥിതി എനിക്കറിയില്ല മോനെ. അതാണ് ഞാൻ വ്യവലാതിപ്പെടുന്നത്. നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്നുള്ള സ്ഥിതി എനിക്കറിയില്ല മോനെ. അതാണ് ഞാൻ വ്യവലാതിപ്പെടുന്നത്, അതാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് അദ്ദേഹത്തിന് പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസമായിരുന്നുവെങ്കില്. സഹോദരന്മാരെ, നമ്മുടെ ആത്മാക്കള് നമുക്കതിന്റെ പ്രചോദനം നൽകാത്തത് പരലോക വിശ്വാസത്തിന്റെ കുറവാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. എന്താണ് ആ പരലോകം എന്ന് പറയുന്നത്? എല്ലാ ആളുകളും ഒന്നടങ്ക മാദൻ നബി അലൈഹി സ്സലാം മുതൽക്കുള്ള ആളുകള് എന്റെ ആത്മാവേ, എന്റെ ശരീരമേ എന്ന് വ്യവലാതിപ്പെടുന്ന ആ രംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും അവിടുത്തെ സ്ഥിതിയെന്ന്. ദീർഘമായി ആയത്തുകൾ ഖുർആനിൽ 2000 പരമായത്തുകൾ ഈ പരലോകത്തിനെ സ്പർശിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യമാണ് സത്യത്തിൽ ഈ പരലോക വിശ്വാസത്തിന് പടച്ചമ്പുരാൻ നൽകിയിട്ടുള്ളത്. അത് മുഴുവനും ഉദ്ധരിക്കാൻ, അതിന് ഏതാനും ഭാഗങ്ങളെങ്കിലും ഉദ്ധരിക്കാൻ എന്റെ സമയം വിശാലമല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരന്മാരെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു മനുഷ്യ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലാണ് മനുഷ്യന്റെ സ്ഥിതി. ആ സ്വർഗത്തിലാകണമെങ്കിൽ എന്ത് വേണം? അവന്റെ ഗുണത്തിന്റെ തട്ട് ഒരിത്തിരി ഘനം തൂങ്ങിയാൽ അവൻ സ്വർഗത്തിലേക്ക് പോയി. അല്ല, പാപത്തിന്റെ തട്ടാണ് ഘനം തൂങ്ങുന്നതെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകും. അപ്പോഴാണ് പഠിച്ചോനെ ഞാനായിരുന്ന തുന്നത്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ റബ്ബേ, ബിദ്അത്തൊക്കെ ഒഴിവാക്കിയെങ്കിൽ എന്തായിരുന്നു റബ്ബേ എന്റെ സ്ഥിതി? ഞാൻ ജയിച്ചിരുന്നല്ല റബ്ബേ. കൈ കഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ത് വേണമെന്നറിയോ? ഇവിടുത്തെ എന്റെ സുന്നത്തല്ല എന്നൊക്കെ പഠിക്കാം. ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കി, ഒരാള് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി അല്ലാന്ന് തീരുമാനിച്ചു നിൽക്കുക, ഒരു ദിവസം എത്ര സുന്നത്തോനെ എടുത്തിട്ടുണ്ടാവും? ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ഇല്ല, വലത്തെ കൈകൊണ്ട് കഴിക്കാതെ രണ്ടും സുന്നത്താ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താ. ഒരാള് ഒരു ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യമെങ്കിലും കഴിക്കില്ലേ ഭക്ഷണം പാനീയങ്ങളുമായിട്ട്? ആ സമയത്ത് ബിസ്മി ഇല്ലാന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ചുരുങ്ങിയത് 6 സുന്നത്ത് വെച്ചോളൂ നിങ്ങള്. ഒരു കൊല്ലത്തിൽ എത്ര സുന്നത്തായി? അങ്ങനെ 10-30 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ജീവിതം കൊണ്ട് എത്ര സുന്നത്ത് നേടിയെടുക്കാൻ കഴിയും? ഈ സ്വഭാവം അവന് സാധാരണയാക്കിയാൽ ചിന്തിക്കില്ല. എപ്പോഴാണ് ചിന്തിക്കാന്നറിയോ? അക്കരെ ചെന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതിനെയൊക്കെ വില അറിയണമെങ്കിൽ നിങ്ങളിപ്പോ ഉദാഹരണമായിട്ട് പരിചയമല്ലാത്ത ഒരാള് പുഴന്റെ അക്കരെ കുടുങ്ങി അക്കരെ എത്തണം. ചിന്തി നോക്കിങ്ങള്, പരിചയമല്ലാത്ത ഒരാളാണ് പുഴന്റെ അക്കരെ കുടുങ്ങി, അവൻ അക്കരക്ക് പോണം. തോണിക്കൂലി ഇവിടെ 10 paisa എന്ന് വെച്ചോ, 10-15 paisa ആണല്ലോ സാധാരണ. 10 paisa ആണെന്ന് വെച്ചോ, കൈ കാശില്ല, 10 paisa അല്ല. തോണിക്കാരൻ അങ്ങോട്ട് കൊണ്ടുപോകോ? ഇല്ല. അപ്പോഴാണ് അവന് 10 paisa വില മനസ്സിലാകുന്നത്. പഠിച്ചവനെ, 10 paisa കയ്യിലുണ്ടെങ്കിൽ എത്ര 10 paisa ഞാൻ കണ്ണൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര ഞാൻ വേണ്ടാണ്ട് കത്ത് കളിച്ചു കളഞ്ഞിട്ടുണ്ട്, എത്ര ഞാൻ വേണ്ടാണ്ട് പെണ്ണുങ്ങൾക്ക് കൊടുത്തു പോയിട്ടുണ്ട്. പഠിച്ചവനെ, അയറ്റാ ഒരു 10 paisa എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് പക്കരെ കടന്നുകൂടായിനോ എന്ന് ചിന്തിക്കാൻ അന്നപ്പോഴാ അവന് 10 paisa വില അക്കരെ കൊടുക്കണം. നിങ്ങൾ ബോംബെയിൽ നിങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ബോംബെ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോ എന്റെ കയ്യില് 96 rupees വേണം, 95 ഉള്ളൂ എന്ന് വെച്ചോ. അപ്പോഴാണ് ഓൻ 1 rupee വില പഠിച്ചവനെ. ഞാൻ ആ ചോറ് തിന്നപ്പം പൊരിച്ചതെടുക്കാണ്ട് ചോറ് തിന്നെങ്കിൽ എനിക്കിപ്പം പഠിച്ചവനെ ടിക്കറ്റിന് പൈസ ഒത്തില്ല. അതിനോ വെറുതെ ഓട്ടോറിക്ഷ കയറി, ഞാൻ ഓട്ടോറിക്ഷ കയറിയിട്ടില്ലെങ്കിൽ നടന്നുകൊണ്ട് പോന്നാലും എനിക്ക് ടിക്കറ്റിന്റെ പൈസ ഒത്തില്ലായിരുന്നു. റബ്ബേ, ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന സമയം ഉണ്ടാകും. അതുകൊണ്ട് കാര്യമല്ല, ചോറ് വെച്ച് പള്ളയിലെത്തി ഓട്ടോറിക്ഷക്കാരൻ കൊടുത്ത് പോകാൻ അതും കൊണ്ട് പോവും ചെയ്ത്. ഇതുപോലെ ആഹൃത് ചെന്നിട്ട് യൗമയഅഖുല്ലാഹി മലായലൈഹി യഖൂലു യാ ലൈതനി തഹ്തു മഅ റസൂലി സബീലാ, അക്രമിയായ ആളുകളെ കൈകടിക്കുന്ന ദിവസം. എന്നിട്ട് ഞാനെങ്ങാനും റസൂലിന്റെ മാർഗം പിൻപറ്റി ജീവിച്ചെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു റഹ്മാനെ. യാ വൈലത്ത എന്റെ കടേ ലൈതനീലമ്മത്തഹിദ് ഫുലാനൻ ഖലീല. ഞാൻ ഇന്നാലും നേരത്തിലെ മമ്മദിന്റെ കൂടെ നടന്നിട്ടാണല്ലോ, ഇന്നാലും നേരത്തിലെ മമ്മ ബോക്കറിന്റെ കൂടെ നടന്നിട്ടാണല്ലോ റബ്ബേ ഞാൻ അങ്ങനെ കേടുവന്നത്. ഞാൻ അവനെ കൂടെ നടന്നില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു റബ്ബേ എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച്, പരലോകത്ത് വെച്ച് അക്രമികൾ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, പറയുമെന്ന്. ഇല്ല, അവിടെ കാര്യമില്ല. ആ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. അവിടുത്തെ അന്ധത നീക്കാൻ, അവിടുത്തെ പ്രയാസങ്ങൾ നീക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ മുലിയാർക്ക് വൈകിട്ടാണ് വിചാരിച്ച പോയാല് മുലിയാർക്ക് യാതൊരു കുഴപ്പമില്ല. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ പേടിയല്ലേ? ഇല്ല, പേടിയില്ല. ഈ ലോകത്തിന് അത്രയും പേടിയില്ല. അതാണ് അല്ല പറഞ്ഞത്, നിങ്ങൾ നാവുകൊണ്ടാ വിശ്വസിച്ച് മനസ്സുകൊണ്ടല്ല. നിങ്ങൾ നോക്കി, കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ സൂര്യഗ്രഹണം ഉണ്ടായല്ലോ. സൂര്യഗ്രഹണം ഉണ്ടായിട്ട് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി പറഞ്ഞ്, ആ സൂര്യഗ്രഹണം കണ്ണോട് നോക്കിയാലേ കുട്ടികളെ കണ്ണിന് കാഴ്ചണ്ടാവില്ല, മനുഷ്യന്മാരാര് നോക്കിയാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നു. പെണ്ണുങ്ങളൊക്കെ ഒരു വിവരമില്ലാത്ത പെണ്ണുങ്ങള് ഉച്ചക്ക് രണ്ടരക്കാണ് സൂര്യഗ്രഹണം ഉണ്ടെങ്കിൽ 10-11 മണിയായപ്പോ മോനെ ബാ അകത്ത് നിന്നോ, വിളിന്ന് കളിച്ചോട്ടോ, സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കളിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് പുരന്റെ അകത്താക്കി വാതിലടച്ചില്ല പെണ്ണ്. കുട്ടികളെ എന്താ മോൻ പുറത്ത് പോയിട്ട് സൂര്യഗ്രഹണം നോക്കിയാല് മോൻ പൊട്ടനായിട്ട് കണ്ണോട്ടനായിട്ട് ഇവിടെ നടക്കുന്നത് കാണേണ്ടി വരും. പക്ഷേ അത് ഓർക്കാൻ കഴിയൂല. അതല്ലേ നാളെ ഈ മകനും നീയും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ആജ്ഞകൾ ഇവിടെ നിന്ന് അതിലംഘിച്ചാണ് നടക്കുന്നതെങ്കിൽ കണ്ണുപീടനായിട്ടാണ് ഹാജരാക്കാന്ന. അതെ, എന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞു കളഞ്ഞാൽ ഇവിടെ അവന് ഇടുങ്ങി ഒരു ജീവിതമുണ്ട്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തിയായമ, നാളെ പരലോകത്ത് അവനെ കണ്ണുപീടനായിട്ട് നാം ഹാജരാക്കും. ആരാ അവൻ പറയുകയാണ്, റബ്ബിലി മഹശർത്തനിയായമ വഖദ് കുന്തു ബസീറ, നാഥാ നീ എന്തിനാണ് എന്നെ ഈ കണ്ണില്ലാത്തവനായിട്ട് ഹാജരാക്കിയിരിക്കുന്നത്, വഖദ് കുന്തു ബസീറ, ഞാനൊരു കണ്ണുള്ളവനായിരുന്നില്ല എന്ന് പടച്ചതം പുരാൻ പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, അവിടെ ആ ചരത്തിൽ നാം കണ്ണുവിരണനായി ഹാജരാക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലത് പ്രവർത്തിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ശ്രദ്ധിക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക, എങ്കിൽ ആ ഭയങ്കര ചരത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം ആ രംഗം അവൻ ഓർക്കണം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ, മാലിക് യൗമിദ്ദീൻ, ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം അത് പറഞ്ഞേ പറ്റൂ അവൻ. കാരണം ആ ഓർമ്മ മാത്രമേ മനുഷ്യനെ നിയന്ത്രിക്കാൻ പര്യാപ്തമായി ഈ ലോകത്തിലുള്ളൂ. എന്തുമാത്രം പൈസ തന്നാലും എന്തുമാത്രം ഗുണം ചെയ്താലും അള്ളാഹിന്റെ ഖുർആൻ മാറ്റി പറയാൻ എനിക്ക് കഴിയില്ല, അള്ളാഹുവിന്റെ ഖുർആനിനെതിരെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നവന് തോന്നണമെങ്കിൽ യഥാർത്ഥ പരലോക വിശ്വാസം ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ അവൻ എന്തും ഇവിടെ പറയാം, എന്തും ചെയ്യാം. കാരണം അവൻ മനസ്സിലാക്കുന്നു മരിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്ന്. ഇല്ല, മരിച്ചാലൊന്നും കഴിയുന്നില്ല. തക്കതായ പ്രതിഫലം പരലോകത്താണ് ലഭിക്കുന്നത്, നരകത്തിലും സ്വർഗത്തിലും. സ്വർഗത്തിൽ അതോർക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം തോന്നുന്നു. എന്ത്? നവരത്ന നിർമ്മിതങ്ങളായ പല്ലക്കുകൾ, മധുരമയൂറുന്ന തേനാറുകൾ, അനുരാഗത്തിന്റെ ഈരടിയുമായി നമ്മെ സ്വാഗതം ചെയ്യുന്ന ഹൗറുലീങ്ങൾ, അതെ അക്ഷര സ്ത്രീകൾ, അവരെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തൊരാനന്ദം. അവരിങ്ങനെ വരുമ്പോൾ
ു
എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ സ്ത്രീകൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ആളുകളെ എതിരേൽക്കാൻ വേണ്ടി പാട്ടും പാടി വരുന്ന ആ രംഗം നിങ്ങളും ചിന്തിച്ചു നോക്കൂ, എന്തൊരു സന്തോഷമായിരിക്കും അപ്പോഴെന്ന്. മറിച്ച് മറ്റതും ചിന്തിക്കൂ, കുല്ലമാനലിജത്ത് ജുലൂദും ബത്തല്ലാഹും ജുലൂദം മൈറഹ. അതെ, ഇവിടെ നിന്ന് പത്താളെ കൊന്നവരാണെങ്കിൽ അവിടെ പത്ത് പ്രാവശ്യമല്ല 10,000 പ്രാവശ്യം അവനെ തൂക്കുന്നതിന്, അവനെ കരിക്കുന്നതിന്, അവനെ ശിക്ഷിക്കുന്നതിന്. പടച്ചവന് വിഷമമില്ല, അള്ളാഹുവിന്റെ പ്രയാസമില്ല. അവന്റെ തൊലികൾ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അവ തൊലികൾ ഇങ്ങനെ ഉരുകി ഒലിച്ചതിന് ശേഷം പത്തല്ലാവും ദുരൂതം വയറാ, അതല്ലാത്ത തൊലികള് അവർക്ക് നാം പകരമാക്കുന്നു. അങ്ങനെ അവൻ നരകത്തിൽ നിന്ന് കരിഞ്ഞു പുകഞ്ഞ് മറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പ്രാർത്ഥിക്കുകയാണ്. നരകഭാവികളായ ആളുകള് നരകത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പടച്ച തമ്പുരാൻ എടുത്തു പറയുകയാണ്. പരിശുദ്ധ ഖുർആനില് അവൻ പറയുകയാണ്, ലവ് കുന്നാനസുമഴു, പടച്ചോനെ ഞാൻ കേട്ടിരുന്നുവെങ്കിൽ, നല്ല കാര്യങ്ങൾ ഔലാക്കിലു, നല്ലതെന്താണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാബി അസ്ഹാബി സൈർ, ഞാൻ ഈ നരകത്തിൽ കിടന്ന് കരിഞ്ഞു പുകഞ്ഞു മറിയേണ്ടി വരുമായിരുന്നില്ല നാഥ എന്ന് അവൻ പറയും പരലോകത്ത് വെച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെടാതെ സ്വർഗത്തിന്റെ അവകാശികളായി തീരാനുള്ള ശ്രമമാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഇവിടെ നിന്ന് ചെയ്യേണ്ടത്. അപ്പോഴാണ് അവൻ ബുദ്ധിമാനായി തീരുന്നത്. അതല്ല എങ്കിൽ ഇവിടെ എത്രയോ ആൾ ജീവിക്കുന്നുണ്ട്, എത്രയോ ജീവിത ജീവിക്കുന്നുണ്ട്, അതുപോലെ അവനും ജീവിക്കുന്നു മരിക്കുന്നു. പരലോകത്ത് അവനെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങാൻ അവൻ സ്വയം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, ഇങ്ങനെ മരണമെന്ന് പറയുന്ന ഒന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഖബറ്, പിന്നീട് മഹ്ശറ, മഹ്ശറയുടെ ശേഷം സ്വർഗമോ നരകമോ രണ്ടാലൊന്ന്. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന് ഒരവസരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കായി തീരാൻ വേണ്ടി ഈ പരീക്ഷാ ഹാള് നാം ഉപയോഗപ്പെടുത്തണം. ദുനിയാവാകുന്ന പരീക്ഷാ ഹാളിലേക്ക് പടച്ചതമ്പുരാൻ നമ്മെ വിട്ടുകൊണ്ട് പറയുകയാണ്, എഴുതിക്കോളൂ, കടലാസും പേനയും തന്നിരിക്കുന്നു, എഴുതിക്കോളൂ ഇഷ്ടമുള്ളതെല്ലാം. സത്യമാണ് നീ എഴുതുന്നതെങ്കിൽ, സത്യമായ കാര്യങ്ങളാണ് നീ നിന്റെ കടലാസിൽ കുറിക്കുന്നതെങ്കിൽ നിനക്ക് വിജയിക്കാം, നിനക്ക് സ്വർഗത്തിൽ പോകാം. അതല്ല, അസത്യങ്ങളാണ്, തെറ്റുകളാണ് നീ കുറിക്കുന്നതെങ്കിൽ നിനക്ക് പരാജയപ്പെടാം, നിനക്ക് നരകത്തിൽ പോകാം. ഇതിൽ നാം വിജയിക്കണമോ? വിജയിക്കേണ്ടേ? ഇവിടെ വാശി, വക്കാണം, എല്ലാം തീരുന്നു മരിക്കുന്നതോടുകൂടി. അതെ, അതിനോട് ശേഷം ഒന്നുമില്ല. ഇവിടെ എപ്പോൾ മരിക്കും അതാർക്കും അറിയില്ല. അതെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ, എന്റെ സംസാരം ഞാൻ തന്നെ നിർത്തുകയാണോ, ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം പിടിച്ചു നിർത്തുകയാണോ എന്നെനിക്കറിയില്ല. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന കുപ്പായം എന്റെ കൈകളെ കൊണ്ട് അതിന്റെ ബട്ടൺ അഴിച്ച് ഞാൻ തന്നെ അഴിക്കുകയാണോ, ഊരുകയാണോ, അതല്ല മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകളാണോ ഈ ഷർട്ട് അഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതെ, ഓരോ ആളുകളുടെയും സ്ഥിതി അതാണ്. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ജീവനോടെ കസേരയിലേക്ക് ഇരിക്കുകയാണോ, എന്റെ സ്നേഹിതന്മാരായ നിങ്ങളാരെങ്കിലും വന്ന് എന്റെ മയ്യത്തെടുത്ത് വെലങ്ങത്തിൽ കിടത്തുകയാണോ എന്ന് ആർക്കറിയാം? അതല്ലേ നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള നമ്മുടെ ഗ്യാരണ്ടി? അത്രയല്ലേ നമുക്ക് ഗ്യാരണ്ടിയുള്ളൂ? അതുകൊണ്ട് ഈ ജീവിതത്തിൽ നാം പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും കാര്യലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നാലും അതിനെല്ലാം ഒരതിരുണ്ട്, ആ അതിരില് നാം അത് വെച്ചേ പറ്റൂ, വെക്കാതെ വൃത്തിയില്ല. അതുകൊണ്ട് നമ്മുടെ അഭിലാഷമല്ല, ഞാനും നിങ്ങളും മുൻകൂട്ടി എടുക്കുന്ന തീരുമാനമല്ല നമ്മെ നയിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തെ ജീവിതത്തിനും ഏറ്റവും ഉപയുക്തമായ മാർഗം. അതിന് സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.